आकाशवाणी नमस्कारम വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ധാരണ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 10 ട്രില്യൺ യെൻ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ. നാളെ ചൈനയിൽ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 71st നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. മഴക്കെടുതി നേരിടുന്ന ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കേരളം, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സാഫ് അണ്ടർ 17 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. സ്വതന്ത്രവും സമാധാനപരവും നിയമാധിഷ്ഠിതവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി ഇന്ത്യയും ജപ്പാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരത, പ്രതിരോധ, സമുദ്ര സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കും ഒരേ ആശങ്കകളാണുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത 10 വർഷത്തിൽ ജപ്പാൻ ഇന്ത്യയിൽ 10 ട്രില്യൺ യെൻ നിക്ഷേപം നടത്താൻ ധാരണയായതായി അദ്ദേഹം അറിയിച്ചു. ഇന്നലെ ടോക്കിയോയിൽ 15th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയ്ക്കൊപ്പം പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്.
दशक के लिए एक रोड मैप बनाया है. हमारे विजन के केंद्र में इन्वेस्टमेंट, इनोवेशन, इकोनॉमिक सिक्योरिटी, एनवायरमेंट, टेक्नोलॉजी, हेल्थ, मोबिलिटी, पीपल टू पीपल एक्सचेंजेस एंड ट्रेड प्रिफ्रेक्चर पार्टनरशिप, ये प्रमुख बातें हैं. हमने अगले 10 वर्षों में जापान से भारत में 10 ट्रिलियन येन निवेश का लक्ष्य निर्धारित किया है.
ടോക്കിയോയിൽ 16 ഗവർണർമാരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് മുന്നേറുകയാണെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 25th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് നാളെ ചൈനയിലെ ടിയാൻജിനിൽ തുടക്കം. 2 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പ്രാദേശിക സുരക്ഷ, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, അംഗരാജ്യങ്ങൾക്കിടയിലെ ഐക്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ എസ്സിഒ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ 20-ലധികം ലോക നേതാക്കളും 10 അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ഇന്ത്യയുമായുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും. ചൈനയിലെ എസ്സിഒ ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് പുടിൻ തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സന്ദർശനം സംബന്ധിച്ച് ചർച്ച നടത്തുമെന്ന് റഷ്യൻ വിദേശനയ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. റഷ്യയ്ക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾ വിവേചനപരമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആഗോള വ്യാപാര രംഗത്തെ ഉപരോധങ്ങളെ റഷ്യയും ചൈനയും സംയുക്തമായി എതിർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എസ്സിഒ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായാണ് പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125th പതിപ്പാണിത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കൊല്ലം തേവള്ളിയിൽ മൻ കി ബാത് പ്രക്ഷേപണത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് അദ്ദേഹം കോട്ടയത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. 71st നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ പുന്നമടക്കായൽ. ഉച്ചയ്ക്ക് 2 മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. സിംബാബ്വെ വ്യവസായ വാണിജ്യ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
ഉച്ചയ്ക്ക് ശേഷമാണ് ജലരാജാക്കന്മാരായ ചുണ്ടം വള്ളങ്ങളുടെ പോരാട്ടം. ഉദ്ഘാടനത്തിന് ശേഷം മത്സരത്തിൽ പങ്കെടുക്കുന്ന 75 വള്ളങ്ങളും അണിനിരക്കുന്ന മാസ്ട്രില്ലും ഒരുക്കിയിട്ടുണ്ട്. വള്ളംകളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസമുദ്രമായി മാറി. വഞ്ചിപ്പാട്ടും ആർപ്പുകളികളുമായി പുന്നമടയിൽ ആഹ്ലാദ കടലിരമ്പുകയാണ്. സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് ഡിവൈസുകൾ ഇത്തവണ കുറ്റമറ്റതായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ആലപ്പുഴ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഇന്നും നാളെയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരള മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ നശാമുക്ത ന്യായ അഭിയാന് തിരുവനന്തപുരത്ത് തുടക്കമായി. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സുപ്രീംകോടതി ജഡ്ജിയും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി സർവീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് സൂര്യകാന്ത് അല്പസമയത്തിനകം നിർവഹിക്കും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, മന്ത്രി എം പി രാജേഷ് എന്നിവർ പങ്കെടുക്കും. തൃശൂർ ദേശീയപാത മുടിക്കോട് സെന്ററിൽ ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. പുലർച്ചെ 4:30 തുടങ്ങിയ ഗതാഗത കുരുക്കിന് ഉച്ചയോടെയാണ് നേരിയ ശമനമുണ്ടായത്. സർവീസ് റോഡ് തകർന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
തീരദേശ കർണാടക, പഞ്ചാബ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കർണാടക തീരത്ത് നിന്ന് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തിലും കനത്ത മഴയിലും നാശനഷ്ടമുണ്ടായ ഉത്തരകാശി, രുദ്രപ്രയാഗ്, ബാഗേശ്വർ, തെഹ്രി എന്നിവിടങ്ങളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. രുദ്രപ്രയാഗ്, ചമോലി, ബാഗേശ്വർ ജില്ലകളിൽ ശക്തമായ മഴയിൽ ഇന്നലെ 5 പേർ മരിച്ചു. 11 പേരെ കാണാതായതായാണ് റിപ്പോർട്ട്. ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 4. ഒരാളെ ഇനിയും കണ്ടെത്താനുണ്ട്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ഡെപ്യൂട്ടി കമ്മീഷണറുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലും തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ സാധാരണ ജീവിതത്തെ ബാധിച്ചു. റോഡുകൾ, വൈദ്യുതി, കുടിവെള്ളം, ആശയവിനിമയ സേവനങ്ങൾ എന്നിവ തടസ്സപ്പെട്ടു. ചമ്പ ജില്ലയിലെ ഭർമൂർ പ്രദേശത്ത് മണിമഹേഷ് യാത്രയ്ക്കെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുകയാണ്. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഈ വർഷത്തെ സാഫ് U17 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഇന്നലെ തിമ്പുവിൽ നടന്ന മത്സരത്തിൽ നേപ്പാളിനെ 5-0 തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ കിരീടം ചൂടിയത്. ബീഹാറിലെ രാജ്ഗിരിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ 2-ആം ദിനമായ ഇന്ന് 2 മത്സരങ്ങൾ നടക്കും. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശും ചൈനീസ് തായ്പേയും മാറ്റുരയ്ക്കും. 2-ാമത്തെ മത്സരത്തിൽ ഏഷ്യൻ ഹോക്കിയിലെ ശക്തരായ കൊറിയയും മലേഷ്യയും ഏറ്റുമുട്ടും. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. പവന് 1200 രൂപ കൂടി 76,960 രൂപയും ഗ്രാമിന് 9,620 രൂപയുമാണ് ഇന്നത്തെ വില. മഹാരാഷ്ട്രയിൽ ധുലെ സോളാപൂർ ദേശീയപാതയിൽ ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ അമിത വേഗതയിൽ വന്ന കണ്ടെയ്നർ ഇടിച്ച് 6 കാൽനട യാത്രക്കാർ മരിച്ചു. പെങ്ടാവിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കാൻ പോയ തീർത്ഥാടകരാണ് മരിച്ചത്. കണ്ടെയ്നർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇസ്രയേൽ ഗാസ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത മാസം ലണ്ടനിൽ നടക്കുന്ന സുപ്രധാന ആയുധമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ബ്രിട്ടീഷ് സർക്കാർ വിലക്കി. September 9 മുതൽ 12 വരെ നടക്കുന്ന പരിപാടിയിലേക്ക് ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ ക്ഷണിക്കില്ലെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ലണ്ടനിലെ പ്രതിരോധ പ്രദർശനത്തിൽ പങ്കെടുക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയവും പ്രഖ്യാപിച്ചു. ഇസ്രയേലിനെതിരെ കൂടുതൽ ഉപരോധങ്ങളുമായി തുർക്കി. വ്യാപാര ബന്ധം വിച്ഛേദിക്കുക, വ്യോമാതിർത്തി അടയ്ക്കുക, തുറമുഖങ്ങളിൽ നിന്ന് ഇസ്രയേൽ കപ്പലുകളെ വിലക്കുക തുടങ്ങിയ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ സമ്മർദ്ദം ഉയർത്തുന്നതിനിടയിലാണ് തുർക്കിയുടെ നീക്കം. സുഡാനിൽ നോർത്ത് ഡാഫറിലെ അൽ ഫാഷറിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങളെ അപലപിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സംഭവത്തിൽ അദ്ദേഹം കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. 500 ദിവസത്തിലേറെയായി അൽ ഫാഷർ കർശനമായ വിരോധത്തിലാണെന്നും ലക്ഷക്കണക്കിന് സാധാരണക്കാർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ജമ്മു താവിയിൽ നിന്ന് ചപ്രയിലേക്കും മോവിലേക്കും 2 പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. ജമ്മു താവി സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടുന്ന ചപ്ര ട്രെയിൻ ലുധിയാന, മൊറാദാബാദ്, ഗോണ്ട, ബസ്തി വഴി സർവീസ് നടത്തും. ജമ്മു താവിയിൽ നിന്ന് മോവിലേക്ക് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ ലുധിയാന, ന്യൂഡൽഹി, ഗ്വാളിയോർ, ഭോപ്പാൽ വഴിയും സർവീസ് നടത്തും. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ ഇറക്കുമതി ചുങ്കം US ഒരു ഫെഡറൽ അപ്പീൽ കോടതി റദ്ദാക്കി. നികുതി ചുമത്താൻ നിയമവിരുദ്ധമായി അടിയന്തര അധികാരങ്ങളെ പ്രസിഡന്റ് ട്രംപ് ആശ്രയിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിധി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ധാരണ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $10 trillion നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ. നാളെ ചൈനയിൽ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 71-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. മഴക്കെടുതി നേരിടുന്ന ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കേരളം, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സാഫ് U17 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.